2020 ഫെബ്രുവരി 1 ശനിയാഴ്ച കേരള കൌമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. നിശ്ചയദാർഢ്യത്തോടെ നേരിടാം. ചൈനയിലെ വുഹാനിൽ നിന്നെത്തിയ മെഡിക്കൽ വിദ്യാർത്ഥിനിയിൽ കൊറോണ വൈറസ് സ്ഥിരീകരിച്ചതോടെ കേരളവും അതീവ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കുട്ടിയോടൊപ്പം വിമാനത്തിലുണ്ടായിരുന്ന സഹപാഠികളെയും മറ്റ് യാത്രക്കാരെയും പ്രത്യേകം നിരീക്ഷിക്കേണ്ടതായും വന്നിട്ടുണ്ട്. രാജ്യത്തെ തന്നെ ആദ്യ കൊറോണ കേസാണ് തൃശൂരിലേത്. സംസ്ഥാനത്തൊട്ടാകെ 1053 പേർ വിവിധയിടങ്ങളിൽ നിരീക്ഷണത്തിലാണ്. 15 പേരെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലാക്കിയിട്ടുണ്ട്. പകർച്ചവ്യാധിയുടെ ഉദ്ഭവ കേന്ദ്രമായ വുഹാനിലും സമീപ പ്രദേശങ്ങളിലും കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ മടക്കിക്കൊണ്ടുവരാൻ പ്രത്യേക വിമാനങ്ങൾ അയക്കാൻ നടപടിയായിട്ടുണ്ട്. 400-ലധികം പേർക്ക് കയറാവുന്ന വലിയ ബോയിംഗ് വിമാനം ഇതിനായി 3 ദിവസം മുൻപേ മുംബൈയിൽ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. വിമാനം വുഹാനിലിറങ്ങുന്നതിന് ചൈനീസ് അധികൃതരുടെ അന്തിമാനുമതി ലഭിച്ചാലുടൻ അങ്ങോട്ട് പറക്കാൻ റെഡിയാണ്. വുഹാനിൽ നിന്ന് ഒഴിപ്പിച്ചു കൊണ്ടുവരുന്നവരെ 14 ദിവസം പ്രത്യേക കേന്ദ്രത്തിൽ താമസിപ്പിച്ച് നിരീക്ഷിച്ച ശേഷമേ പുറത്തുവിടുകയുള്ളൂ. രോഗം പകരാതിരിക്കാനുള്ള മുൻകരുതലാണിത്. അതുപോലെ രോഗം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും നിരീക്ഷണത്തിൽ കഴിയുന്നവരും സ്വന്തം വീടുകളിൽ തന്നെ സമ്പർക്കം ഒഴിവാക്കി കുറച്ചു ദിവസം കഴിയേണ്ടിവരും. മാരക സ്വഭാവമുള്ള കൊറോണ രോഗത്തെക്കുറിച്ചുള്ള ഭീതി രോഗത്തെക്കാൾ വേഗത്തിൽ സംസ്ഥാനത്തുടനീളം പടർന്നു പിടിക്കുന്നതിനാൽ ജനങ്ങൾ നിപ്പ കാലത്തെന്ന പോലെ അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ. കൊറോണയ്ക്കെതിരെ സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ സകലവിധ പ്രതിരോധ മാർഗങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. രോഗലക്ഷണങ്ങളുള്ളവരെയും രോഗികളെയും ചികിത്സിക്കുന്നതിനായി പ്രധാന ആശുപത്രികളിൽ ഐസൊലേഷൻ വാർഡുകൾ തയ്യാറാക്കി വരികയാണ്. നിപ്പയെ അതിസമർത്ഥമായി നേരിട്ട് പരിചയ സമ്പത്ത് കൈമുതലായി ഉള്ളതിനാൽ ഇപ്പോഴത്തെ ഈ അടിയന്തരഘട്ടവും ദൃഢചിത്തരായി നിന്ന് തരണം ചെയ്യാൻ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയ്ക്ക് കഴിയുമെന്ന് തീർച്ചയാണ്. അതിനായി അവർക്കു വേണ്ട സകല പിന്തുണയും നൽകുകയും ആരോഗ്യവകുപ്പ് അതാത് സമയം പുറപ്പെടുവിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ അതേപടി അനുസരിക്കുകയും ചെയ്യുക എന്ന ധർമ്മമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളത്. ആവശ്യമില്ലാതെ പരിഭ്രാന്തരാകേണ്ട യാതൊരു കാര്യവുമില്ലെന്ന ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജയുടെ വാക്കുകൾ എല്ലാവരും വിശ്വസിക്കണം. കൊറോണയെ തുരത്താൻ സർക്കാർ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും പൂർണ്ണ പിന്തുണ കൊടുക്കേണ്ട സന്ദർഭമാണിത്. കൊറോണയുടെ ഉദ്ഭവ കേന്ദ്രമായ വുഹാനിൽ ഇതിനകം 200-ലധികം പേർ മരിച്ചതായ വാർത്ത ലോകതലത്തിൽ തന്നെ ഭീതിയും ഉത്കണ്ഠയും ജനിപ്പിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും മരണനിരക്ക് കൂടുതൽ ഉയരുന്നതാണ് പരിഭ്രാന്തിക്കു കാരണം. ചൈനയിലെ രോഗാവസ്ഥയുടെ തീക്ഷ്ണത കണക്കിലെടുത്ത് ലോകാരോഗ്യ സംഘടന ആഗോളതലത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിർത്തികൾ കടന്നുള്ള സഞ്ചാരം വളരെ സാധാരണമായിരിക്കുന്ന ഇക്കാലത്ത് ഏത് പകർച്ചവ്യാധികളും അതിവേഗം ലോകത്തെ എവിടെ വേണമെങ്കിലും എത്തുമെന്നായിട്ടുണ്ട്. 20-ഓളം രാജ്യങ്ങളിൽ ഇതിനകം തന്നെ കൊറോണ വൈറസ് എത്തിക്കഴിഞ്ഞുവെന്നാണ് വാർത്ത. ഇന്ത്യയിൽ നിന്ന് വുഹാൻ ഉൾപ്പെടെ വിവിധ ചൈനീസ് നഗരങ്ങളിൽ 1000-ക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നുണ്ട്. വിനോദസഞ്ചാരികളായി ചൈനയിലേക്ക് പോകുന്നവരും ലക്ഷക്കണക്കിനാണ്. രോഗം അതിവേഗം പടരുന്ന സാഹചര്യങ്ങളാണ് ഇതൊക്കെ. ഏതുതരം പകർച്ചവ്യാധിയും പടരാതിരിക്കാൻ ഏറ്റവും ഫലപ്രദമായ വഴി പ്രതിരോധം തന്നെയാണ്. രോഗിയുമായോ രോഗലക്ഷണമുള്ളവരുമായോ നേരിട്ട് ഇടപെടാതിരിക്കുക എന്നതാണ് പ്രതിരോധത്തിലെ ആദ്യ നടപടി. വ്യക്തിഗത ശുചിത്വം കർക്കശമായി പാലിക്കേണ്ട സമയമാണിത്. രോഗലക്ഷണങ്ങൾ കൊറോണയുമായി ബന്ധമില്ലെങ്കിൽ പോലും കണ്ടാലുടനെ വിദഗ്ധ വൈദ്യസഹായം തേടുക തന്നെ വേണം. നിസാരമായ ഒന്നിനെയും കാണരുതെന്ന് ചുരുക്കം. കൊറോണയുടേതെന്ന് സംശയമുള്ള രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവരെ സ്വന്തം വീടുകളിൽ തന്നെ പാർപ്പിച്ച് നിശ്ചിത ദിവസങ്ങളിൽ നിരീക്ഷിച്ചാൽ മതിയാകുമെന്നാണ് വിദഗ്ധ മതം. രോഗം രക്തപരിശോധനയിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടാലേ ആശുപത്രിവാസം വേണ്ടിവരികയുള്ളൂ. രക്തപരിശോധനയ്ക്ക് വേണ്ടിവരുന്ന കാലതാമസമാണ് ആരോഗ്യവകുപ്പിനെ പലപ്പോഴും വിഷമിപ്പിക്കുന്നത്. പൂനെയിലെ വൈറോളജി ലാബിൽ അയച്ച് ഫലം ലഭിക്കാൻ താമസം നേരിടാറുണ്ട്. ഒരിക്കൽ കൂടി സംസ്ഥാനത്ത് അത്യാധുനികമായ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഭാവം ബോധ്യപ്പെടുത്തുന്നതാണ് ഇപ്പോഴത്തെ ആരോഗ്യ അടിയന്തരാവസ്ഥ. തലസ്ഥാനത്ത് ലൈഫ് സയൻസ് പാർക്കിൽ ആരംഭിച്ച ആധുനിക ലാബ് എത്രമാത്രം പ്രവർത്തനക്ഷമമായിട്ടുണ്ടെന്ന് നിശ്ചയമല്ല. ഇത് പൂർണ്ണമായും പ്രവർത്തനക്ഷമമായാൽ രക്തസാമ്പിൾ പുറത്തയച്ച് പരിശോധിക്കേണ്ടി വരില്ലെന്നായിരുന്നു മുൻപ് പറഞ്ഞു കേട്ടിരുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളും സംയമനം പുലർത്തേണ്ട സന്ദർഭമാണിത്. അങ്ങേയറ്റം ഉത്തരവാദിത്തത്തോടെ വേണം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ആശങ്കയും മറ്റും പങ്കുവയ്ക്കാൻ. ജനങ്ങളിൽ തെറ്റിദ്ധാരണകൾ ജനിപ്പിക്കാനിടയുള്ള യാതൊന്നും അയക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദഗ്ധ അഭിപ്രായങ്ങളെന്ന മട്ടിൽ അല്പജ്ഞാനികൾ രംഗം കൈയടക്കുകയും അരുത്. ഇത്തരക്കാരെ നിരീക്ഷിക്കാനും പ്രത്യേക സംവിധാനം വേണ്ടതാണ്.